മൂന്നാമത്തെ ചോദ്യം, എങ്ങനെയാണ് മനുഷ്യൻ ഈ ഭൂമിയിൽ വന്നെത്തിയത്? എന്താണ് ഇസ്ലാം ഇക്കാര്യത്തിൽ പറയുന്നത്? മതനിഷേധികളുടെ ഭാഷ്യം എന്താണ്?
സഹോദരങ്ങളെ, മനുഷ്യൻ എങ്ങനെയാണ് രൂപപ്പെട്ടത്? സ്കൂളുകളിൽ നമ്മൾ പഠിച്ച ഉത്തരമാണ്. ഞാൻ പഠിക്കുന്ന കാലഘട്ടത്തിൽ ബയോളജിയിൽ അവസാനത്തെ പാഠം വരാൻ മനുഷ്യൻ എങ്ങനെയാണ് രൂപപ്പെട്ടത് എന്നും എനിക്ക് ഓർമ്മയുണ്ട്. ആ ചോദ്യത്തിനുള്ള ഉത്തരമായി രണ്ടഭിപ്രായങ്ങളാണ് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ബയോളജി ടെക്സ്റ്റിൽ അന്ന് ഉണ്ടായിരുന്നത്. ഒന്നാമത്തെ ഉത്തരം, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു എന്നതാണ്. വ്യക്തവാക്കിൽ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ടെക്സ്റ്റ് ബുക്കിൽ അന്ന് എഴുതിയിരുന്ന ഉത്തരം ഇതാണ്. ഈ പറയുന്നതിന് യാതൊരു തെളിവുമില്ല. ഇനി രണ്ടാമതൊരു അഭിപ്രായമുണ്ട്, മനുഷ്യൻ ഏകകോശ ജീവികളിൽ നിന്ന് പരിണമിച്ച് പല പല ജീവികൾ രൂപപ്പെട്ട് അവസാനം കുരങ്ങനുണ്ടായി, കുരങ്ങനിൽ നിന്ന് മനുഷ്യനുണ്ടായി. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അനുമാനിക്കാവുന്ന ബലപ്പെട്ട അഭിപ്രായം ഇതാണ് എന്ന് പഠിപ്പിച്ചതാണ്. ഞാൻ പഠിക്കുന്ന കാലത്ത് അതാണ്. യഥാർത്ഥത്തിൽ നിങ്ങളുടെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഡാർവിൻ കൊണ്ടുവന്നു തന്ന പരിണാമ സിദ്ധാന്തം ശാസ്ത്രം ചവറ്റുകൊട്ടയിലേക്ക് ഏതാണ്ട് എറിഞ്ഞു കഴിഞ്ഞു. നിരീശ്വരവാദികളിൽ തന്നെ ചിലർ പറയുന്നു അത് മിണ്ടേണ്ടതില്ല, വേറെ ചിലർ പറയുന്നു അത് അതിന്റെ ചില വകഭേദങ്ങളുണ്ട്. ഡാർവിൻ തിയറിയെക്കുറിച്ച് അധികമായി പറയുന്നില്ല. ചിലർ ചോദിച്ചതുപോലെ ഡാർവിൻ നൽകിയ വിശദീകരണങ്ങളിൽ തന്നെ അതിനുള്ള ഉത്തരങ്ങളുണ്ട്. ഡാർവിൻ പറഞ്ഞു, ജിറാഫിന്റെ തല വളരെ നീളത്തിലാണ്. കാരണം എന്താണ്? ഉയരമുള്ള മരങ്ങളിൽ നിന്ന് ഇല ഭക്ഷിക്കണമെങ്കിൽ തലക്ക് നീളം വേണം. അപ്പൊ തല വലിച്ചു നീട്ടി 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 അവസാനം ജിറാഫിന്റെ തല നീണ്ടുപോയതാണ്. അല്ല ചങ്ങാതി, മരങ്ങളിൽ നിന്ന് ഇല ഭക്ഷിക്കുന്നത് ജിറാഫ് മാത്രമാണോ? മാന് ഭക്ഷിക്കാറില്ലേ? എന്തുകൊണ്ടാണ് കൊല്ലങ്ങൾ ഇത്രയായിട്ടും മാനുഭാവം ഇപ്പോഴും ചെറിയ തലയുമായി നടക്കുന്നത്? മനുഷ്യന്റെ തലയിൽ മാത്രം എന്തുകൊണ്ടാണ് മുടി? കുറങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടൊക്കെ മുടിയുണ്ട്. മനുഷ്യനെന്തുകൊണ്ടാണ് തലയിൽ മാത്രം മുടി? ഡാർവിൻ അതിന് പറഞ്ഞ ഉത്തരം, തലയിൽ ഇത്ര കട്ടിയിൽ മുടി വരാനുള്ള കാരണം തല ഇടയ്ക്കിടയ്ക്ക് തട്ടുന്നത് കൊണ്ടാണ്. നമ്മുടെ ശരീരത്തിൽ പലപ്പോഴും കൂടുതൽ തട്ടൽ എവിടെയാണ്? മൂക്കിടിക്കാറുണ്ട്, കാല് പലയിടത്ത് വെച്ച് കുത്താറുണ്ട്. ഇത് കാലിന്റെ അവിടെ കാര്യമായി മുടിയില്ലാത്തത് നോക്കു നിങ്ങൾ. ഒരു ഒരു കാലഘട്ടത്തോളം ടെക്സ്റ്റ് ബുക്കുകളിൽ തെളിവുകളുണ്ട് എന്ന് എഴുതി പറഞ്ഞ് പഠിപ്പിച്ച് ഇതിനെ നിഷേധിച്ചു കഴിഞ്ഞാൽ ഭൂമിയിലേറ്റവും വിവരമില്ലാത്തവനാണെന്ന് പറഞ്ഞ ഒരു ചിന്താഗതിയുടെ അവസ്ഥയാണിത്. എത്ര ദുർബലമാണിത്, ഇത്ര ദുർബലമാണിത്. പക്ഷെ ഞാൻ അതിന്റെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ച് പറയുന്നതിനപ്പുറം ഡാർവിനിസം മനുഷ്യന് സമ്മാനിച്ച ചില പ്രശ്നങ്ങളുണ്ട്, അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ തെറ്റായ ഒരു വാദം പറഞ്ഞോ അതിന് തെറ്റായ ഫലങ്ങൾ ഉണ്ടാകും, അപകടകരമായ ഫലങ്ങൾ ഉണ്ടാകും. ഇന്ന് ആളുകൾ പറയുന്നില്ലേ, തിവാരി ഇത് പറയട്ടെ, അവന് പറയാലും പറയട്ടെ. അങ്ങനെ പറയാൻ വേണ്ടി അവരെ വിട്ടുകഴിഞ്ഞാൽ അവർ പറഞ്ഞുകൊണ്ടേയിരിക്കുകയും മറുപടികൾ ഇല്ലാതെയാവുകയും ചെയ്താൽ, മറുപടികൾ പറയപ്പെടാതിരിക്കുകയും ചെയ്താൽ, അല്ലാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ വലവ് ഇത്തബ അൽ ഹഖ് അഹ്വാഅഹും ലഫസദത്തി സമാവാത്തു വൽ അർദ്, അവരുടെ ദേഹേച്ഛകൾക്കനുസരിച്ച് സത്യം മാറ്റിമറിച്ചു തുടങ്ങിയാൽ ആകാശങ്ങളും ഭൂമിയും തകർന്നുപോകും. നിങ്ങൾക്കതിന് വലിയ തെളിവ് ഡാർവിനിസം തന്നെയാണ്. ഡാർവിനിസം അതിന്റെ ശരീരവുമായി ബന്ധപ്പെട്ട ചർച്ചകളെ കുറിച്ചാണ് നമ്മൾ പൊതുവെ കേൾക്കാറുള്ളത്. 1860-കളിൽ സാമൂഹിക ശാസ്ത്രജ്ഞന്മാർ ഡാർവിനിസം, ഈ പരിണാമ സിദ്ധാന്തം, അത് മനുഷ്യരുടെ സാമൂഹിക ജീവിതവുമായി ചേർത്ത് വിശദീകരിച്ചിരുന്നു. എന്താണ് ഡാർവിൻ പറഞ്ഞത്? ഡാർവിൻ പറഞ്ഞു, ജീവികൾ പരിണമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ പരിണാമ പ്രക്രിയയിൽ ദുർബലരായ ജീവികൾ വംശനാശമടയും, ശക്തരായ ജീവികൾ അവ വീണ്ടും വീണ്ടും അവയുടെ ശക്തി മെച്ചപ്പെട്ടുകൊണ്ടിരിക്കും. അങ്ങനെ പരിണാമ പ്രക്രിയയിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്നതാരാണ്? മനുഷ്യരാണ്. ഇവിടെ വരെ നിങ്ങൾക്ക് മനസ്സിലായി? എവിടെ വരെ നിങ്ങൾക്ക് മനസ്സിലായി? പണ്ട് കൂനിക്കൂനി നടന്നിരുന്ന ചിമ്പാൻസി കുറച്ച് ഇങ്ങനെ നടന്ന ശരിയാവില്ല, ഒന്ന് എണീച്ചു നിന്ന് നോക്കാം, തല കുറച്ച് പൊക്കി, പിന്നെയും പൊക്കി, പിന്നെയും പൊക്കി, നേരെ നടന്നു. ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയ കേട്ടാലെ ഒരു ഒരു കെട്ടുകഥയുടെ രസം മാത്രം തോന്നിക്കുന്ന ഈ കഥ സൃഷ്ടിച്ച അപകടം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? ഡാർവിനിസത്തിന്റെ വകഭേദമായി സോഷ്യൽ ഡാർവിനിസം, സാമൂഹിക പരിണാമ സിദ്ധാന്തം രൂപപ്പെട്ടു. ഡാർവിന്റെ കുടുംബത്തിലുള്ള ചിലർ തന്നെയായിരുന്നു അതിന്റെ പ്രധാന വക്താക്കൾ. അവർ പറഞ്ഞു, മനുഷ്യരെ പരിണാമ പ്രക്രിയയിൽ മുന്നോട്ടു പോകുന്നതിൽ നിന്ന് തടയുന്നത് അവർക്കിടയിലെ ദുർബലർ, വികലാംഗർ, അവർക്കിടയിൽ മാനസിക ശേഷിക്കുറവുള്ളവർ, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, ശാരീരിക ശക്തിയില്ലാത്തവർ, അവരെ ജീവിക്കാൻ വിടുന്നത് കൊണ്ടാണ്. ഞാൻ വിശദീകരിക്കാം. സിംഹങ്ങൾ, അവരുടെ കൂട്ടത്തിൽ ഒരു സിംഹത്തിന് അസുഖമായാൽ ഇവൻ ആശുപത്രിയിൽ ഒന്ന് കൊണ്ടുപോകണം, ഇവനൊന്ന് ചികിത്സിക്കണം എന്ന് പറയാറുണ്ടോ? ഇല്ല. അവനെ തിരിഞ്ഞു നോക്കിയെന്നല്ല, ചിലപ്പോ ഭാര്യയായിരിക്കും, എണീച്ചടക്കാൻ കഴിയില്ലെങ്കിൽ ഓളോള വാട്ടിന് പോകും. മൃഗങ്ങൾ അങ്ങനെയാണ്, അവയുടെ കാര്യങ്ങൾ പരസ്പരം ശ്രദ്ധിക്കുന്നില്ല. അവർ പറഞ്ഞു, മൃഗങ്ങൾ അവരിലെ ദുർബലരെ അവഗണിക്കുന്നതിനാൽ അവരിലെ മെച്ചപ്പെട്ടവർ, അവരിലെ ജീനുകളിൽ മുൻപിൽ നിൽക്കുന്നവർ കൂടുതൽ കൂടുതൽ വർദ്ധിക്കുന്നു, അവർ മുന്നിലോട്ട് മുന്നിലോട്ട് വരുന്നു. പക്ഷെ മനുഷ്യരോ, നമ്മൾ കുഞ്ഞു ജനിച്ചാൽ കാലിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പരിണാമ പ്രക്രിയയിൽ ഇവനൊരു തടസ്സാണ്, അങ്ങ് കൊന്നു കളയാന്ന് പറയോ? മനുഷ്യരവരെ നോക്കും, പരിചരിക്കും, ശ്രദ്ധിക്കും, അവനെ നോക്കിക്കൊണ്ടുവരും. അതൊരു ത്യാഗമായി കാണും. അവർ പറഞ്ഞു, ദുർബലരായ മനുഷ്യരെ ബാക്കി വച്ചുകൊണ്ടിരിക്കുന്നത് മനുഷ്യന്റെ പരിണാമത്തിലെ മുന്നിലേക്കുള്ള യാത്രയിൽ തടസ്സമാണ്. ഈ ചിന്താഗതി ഇതേപോലെ ഒരു കെട്ടുകഥ പോലെ കുറച്ചാളുകൾക്കിടയിൽ ആദ്യത്തിൽ വന്നു, പിന്നീട് ഇത് ഭരണകൂടങ്ങൾ ഏറ്റെടുത്തു. ജർമ്മനിയിൽ ഹിറ്റ്ലറുടെ നേതൃത്വത്തിൽ സമൂഹത്തിലെ വികലാംഗർ, സമൂഹത്തിൽ ശാരീരികമായ ശേഷിക്കുറവുള്ളവർ, മാനസിക രോഗങ്ങളുള്ളവർ, അവരെ ഉന്മൂലനം ചെയ്യണം, അവരെ കൊന്നുകളയണം എന്ന ചിന്ത ഭരണകൂടം നടപ്പിലാക്കി. നോക്കണം നിങ്ങൾ, മനുഷ്യൻ ഏതൊരു കരളുള്ളൊരു മനുഷ്യനും തിരിച്ചറിയാം. ഇവിടെ ഒരാൾ ഒരു കാലിന് വയ്യാത്ത ഒരാൾ നടന്നു പോകുന്നത് കണ്ടാൽ, നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായാൽ എത്ര ആളുകൾ എഴുന്നേറ്റ് ഒരാളെ പിടിക്കാൻ വേണ്ടി? മനുഷ്യന്റെ സ്വഭാവമാണ്. ഇവർ പറഞ്ഞു, നിങ്ങളിങ്ങനെ പിടിക്കുന്നത് കൊണ്ട് സംഭവിക്കുന്നത് എന്താണ്? മനുഷ്യൻ പരിണമിക്കുന്നില്ല, മനുഷ്യൻ മെച്ചപ്പെടണ്ടേ? വികലാംഗരില്ലാത്ത ലോകം, മാനസിക രോഗികളില്ലാത്ത ലോകം വേണ്ടേ? വരൂ, നമുക്ക് കൊന്നുകളയാം. മാനസിക പ്രയാസങ്ങളുള്ളവരെ വധിച്ചു കളഞ്ഞു. പിന്നെ ഇത് പതുക്കെ പതുക്കെ പോയി പോയി എവിടെ എത്തി? നിന്നില്ല, അവിടെ നിന്നില്ല. പിന്നീട് പറഞ്ഞു, ആര്യന്മാർ, വെളുത്തവർ, നല്ല റേസുള്ളവർ, നല്ല വർഗത്തിൽ പിറന്നവർ, വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ നല്ല വാപ്പക്കും മകനും പിറന്നവർ, ഞങ്ങളുടെ വർഗം ഞങ്ങളുടെ വർഗമാണ് മനുഷ്യരുടെ പരിണാമ പ്രക്രിയയിൽ ഏറ്റവും മുന്നിലുള്ളവർ, അതുകൊണ്ട് മറ്റുള്ളവരെ നിഷ്കാസനം ചെയ്യുക എന്നത് ഞങ്ങളുടെ പുരോഗമനത്തിന് ആവശ്യമാണ്. അങ്ങനെയാണ് മതവിഭാഗങ്ങളെ, ആദിവാസി ഗോത്രങ്ങളെ പലരെയും കൊന്നൊടുക്കിയത്, അനേകം മനുഷ്യരെ കൊന്നൊടുക്കിയത് ക്രൂരമായ രൂപത്തിൽ. പരീക്ഷണങ്ങൾ നടത്തി അവരുടെ മുകളിൽ, ക്രൂരമായ രൂപത്തിൽ അവരെ കൊലപ്പെടുത്തി. നിങ്ങൾ വിചാരിക്കും ഈ പറഞ്ഞ ചിന്താഗതികൾ അവസാനിച്ചുവെന്ന്. ഈ അടുത്തുപോലും പത്രങ്ങളിൽ വാർത്ത വന്നു, ഏതോ കാനഡയിലോ മറ്റോ ആണ്, ഒരു സ്ത്രീ അവൾ ഗവൺമെന്റിൽ കാലങ്ങളോളം ജോലിയെടുത്തതാണ്, പല പണികൾ ചെയ്തിട്ടുണ്ട്, കാലങ്ങളോളം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് ഗവൺമെന്റിനോട്. ആ സ്ത്രീ പറഞ്ഞു, എന്റെ വീട്ടിൽ മുകളിലേക്ക് കയറി പോകാൻ എനിക്കൊരു ഈ സ്റ്റെയർകേസിന് മുകളിൽ ലിഫ്റ്റ് ഉണ്ടാക്കി കൊടുക്കല്ലോ, കസേരന്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കും, അങ്ങനെ പതുക്കെ മുകളിലേക്ക് പോകും. അങ്ങനെ ഒരു സ്റ്റെയർകേസിൽ ഒരു 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 ചെയർ നിങ്ങൾ ഉണ്ടാക്കി തരാമെന്ന് കുറേയായി പറഞ്ഞിട്ട് ഇത് കിട്ടുന്നില്ല, എനിക്ക് മുകളിലേക്ക് കയറാൻ പ്രയാസമുണ്ട്. കാലങ്ങളോളം ഗവൺമെന്റിനെ സേവിച്ചതാണ്. ഗവൺമെന്റ് കൊടുത്ത മറുപടി എന്താണെന്ന് അറിയുമോ നിങ്ങൾക്ക്? നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾ ദയാവധം നടപ്പിലാക്കി തരാം, ദയാവധം നടപ്പിലാക്കി തരാം, കൊന്നുതരാം, സ്റ്റെയർകേസ് കൊടുക്കാൻ പറ്റില്ല. നിങ്ങൾ അടിസ്ഥാനങ്ങളെ തകർക്കുമ്പോൾ മനുഷ്യർ തകരും, സമൂഹം തകരും, സമൂഹത്തിന്റെ തകർച്ച ആരംഭിക്കും. അതുകൊണ്ടാണ് ഇവിടെ ആലോചിച്ച് നോക്കൂ, ഞാൻ അത്ഭുതപ്പെടുകയാണ്, ഇതൊക്കെ കേട്ടിരിക്കുന്നവർക്ക് ബുദ്ധിയില്ലേ? ഇതാ ഞങ്ങൾ ഇസ്ലാമെന്ന് പുറത്തുപോയി എന്നൊക്കെ പറഞ്ഞു വലിയ കൊട്ടിപ്പാടിക്കൊണ്ട് നടന്ന ചില ആളുകൾ സംസാരത്തിനിടയിൽ പറയുകയാണ്, എന്തിനാണ് മതം, എന്തിനാണ് മതത്തിന്റെ ആവശ്യം, എന്തിനാണ് അമ്പലങ്ങൾ, എന്തിനാണ് പള്ളികൾ, എന്തിനാണ് ആരാധനാ കേന്ദ്രങ്ങൾ? മൃഗങ്ങൾക്ക് ഇത് വല്ലതുമുണ്ടോ? പൂച്ചയും പോത്തും ഒക്കെ ജീവിക്കുന്നില്ലേ? അതിന് ഈ പറഞ്ഞതിന്റെ ആവശ്യമുണ്ടോ? ഈ വലിയ കാര്യം എന്തോ വലിയ കാൽപ്പനികത പറഞ്ഞതുപോലെ ഒരുത്ത മൈക്കം പിടിച്ചിരിക്കുന്നുണ്ട്. മൃഗങ്ങൾക്ക് അത് മാത്രമല്ല ഇല്ലാത്തത്, മൃഗങ്ങൾക്ക് പല ഹോസ്പിറ്റലുണ്ടോ? മൃഗങ്ങൾ ഡ്രസ് ഇടുന്നുണ്ടോ? മൃഗങ്ങൾ ഏതെങ്കിലും ഒരിക്കൽ പരസ്പരം പരിചയമുള്ള രണ്ടാളുകൾ തമ്മിൽ കണ്ടാൽ ഹലോ, എന്താണ് വിശേഷങ്ങൾ, സുഖം തന്നെയാണോ വീട്ടിലെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടോ? മൃഗങ്ങൾ അഭിമുഖത്തിന് വന്നിരിക്കുന്നുണ്ടോ? മൃഗങ്ങൾ പ്രസംഗിക്കുന്നുണ്ടോ? മൃഗങ്ങൾ യുക്തിവാദം പ്രചരിപ്പിക്കുന്നുണ്ടോ? മൃഗങ്ങൾ വീട് എന്താണ് ഈ പറയുന്നത്? സോഷ്യൽ ഡാർവിനിസം ഉണ്ടാക്കി തീർത്ത അപകടം. വിശുദ്ധ ഖുർആൻ നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യർക്ക് നൽകിയ ബുദ്ധിയും ചിന്താശേഷിയും ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അല്ലാഹു പറഞ്ഞു, വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്, മനുഷ്യരിൽ നിന്നും ജിന്നുകളിൽ നിന്നും നാം ധാരാളക്കണക്കിന് ആളുകളെ നരകത്തിനു വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. ലഹും ഖുലൂബുൻ ലാ യഫഖഹൂന ബിഹ വലഹും അയൂനുൻ ലാ യുബ്സിറൂന ബിഹ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹ, അവർക്ക് ഹൃദയങ്ങളുണ്ട് ചിന്തിക്കുന്നില്ല, കണ്ണുകളുണ്ട് കാണുന്നില്ല, കേൾവിയുണ്ട് കേൾക്കുന്നില്ല. എന്തിനീ കേൾക്കുന്നില്ല എന്ന് പറഞ്ഞത്? ശബ്ദം കേൾക്കില്ലെന്ന് കേൾക്കുന്നില്ല എന്നല്ല, മൃഗങ്ങളും ശബ്ദം കേൾക്കുന്നുണ്ട്, കേൾക്കേണ്ടത് കേൾക്കുന്നില്ല, വിലപിക്കുന്നവന്റെ വിലാപം കേൾക്കാൻ കഴിയുന്നില്ല, നടന്നു പോകുമ്പോൾ അടുത്തിരിക്കുന്നവന്റെ വേദന അറിയാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടിതുണ്ടായി? ഡാർവിനിസം മനുഷ്യർക്ക് സമ്മാനിച്ചതിതാണ്. നിങ്ങളെല്ലാവരും യുക്തി ഈ പറഞ്ഞ നിരീശ്വരവാദികളോ അതല്ലെങ്കിൽ മതനിഷേധികളോ എല്ലാവരും യുക്തിവാദം പറയുന്നവരൊക്കെ ഇപ്പോൾ ഡാർവിനിസത്തിന്റെ പുറകിലില്ല എന്ന് ഞങ്ങൾക്കറിയാം. ഇനി നിങ്ങൾ എന്തെങ്കിലും പുതിയൊരു ആദർശം കൊണ്ടുവന്നാൽ ഇതിനേക്കാൾ അപകടം ഉള്ളതായിരിക്കും. പണ്ടാരോ പറഞ്ഞതുപോലെ ചരിത്രം മറക്കുന്നവർ അവരുടെ മേൽ ചരിത്രം ആവർത്തിക്കപ്പെടുന്നതിൽ അത്ഭുതമില്ല. ഒരു വൃത്തികെട്ട ചിന്താഗതി കൊണ്ടുവന്നു, അതിന്റെ പേരിൽ മനുഷ്യർ കോടിക്കണക്കിന് മനുഷ്യർ കൊല്ലപ്പെട്ടു. ഇനി അടുത്തത് കൊണ്ടുവരുന്നുണ്ടോ? ആവർത്തിക്കപ്പെടും, അത് ആവർത്തിക്കപ്പെടും, ഉറപ്പാണ് ആവർത്തിക്കപ്പെടും. എന്നാൽ ഇസ്ലാം എന്താണ് മറുപടി നൽകിയത്? സുബ്ഹാനല്ലാഹ്, നിങ്ങൾ എപ്പോഴും നിരീശ്വരവാദം, മതനിഷേധം, അവർ പറയുന്ന മറുപടികൾ ശ്രദ്ധിക്കുക, എന്നിട്ട് ഇസ്ലാമിന്റെ മറുപടി നിങ്ങൾ കേൾക്കുക, ഒപ്പം ചേർത്ത് വെക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഇന്നാ ഖലഖനാകും മിൻ ദക്കറിൻ വഉൻസ, നാം നിങ്ങളെ സൃഷ്ടിച്ചത് ഒരു പുരുഷനിൽ നിന്നും ഒരു സ്ത്രീയിൽ നിന്നുമാണ്. നല്ല ഒരു വാപ്പ നിങ്ങൾക്കുണ്ട്, നല്ല ഒരു ഉമ്മയുണ്ട് ആദമിൽ നിന്ന്, ഹവ്വായിൽ നിന്നാണ് നിങ്ങൾ ഉണ്ടായിരിക്കുന്നത്, അവരുടെ മക്കൾ, അവരുടെ മക്കൾ, അവരുടെ മക്കൾ. നിങ്ങൾ നല്ല ഒരു പിതാവിൽ നിന്നുള്ള ഉള്ളവരാണ്, നിങ്ങൾ നല്ല ഒരു മാതാവിൽ നിന്നുള്ളവരാണ്. വജഅൽനാകും ശുഉബൻ വഖബായില ലിതആറഫു, നിങ്ങളെ വ്യത്യസ്ത ഗോത്രങ്ങളും വർഗങ്ങളുമാക്കി തിരിച്ചത് തമ്മിൽ തല്ലാനല്ല, പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയാണ്. ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും, നിങ്ങളിൽ ഏറ്റവും നല്ലവർ കറുത്തവരല്ല, വെളുത്തവരല്ല, അമേരിക്കക്കാരനല്ല, സൗദി അറേബ്യക്കാരനല്ല, ഇംഗ്ലീഷുകാരനല്ല,
ഇന്ന അക്രമക്കും ഇൻദ അല്ലാഹി അത്രാക്കും, നിങ്ങളിൽ ഏറ്റവും നല്ലവർ അല്ലാഹുവിനെ സൂക്ഷിച്ച് ധർമ്മനിഷ്ഠയോടുകൂടി നന്മകൾ പ്രവർത്തിച്ചുകൊണ്ട് ജീവിക്കുന്നവനാണ്. യാ സുബ്ഹാനല്ലാഹ്, മനുഷ്യരാശിക്ക് നൽകാൻ കഴിയുന്ന എത്ര മനോഹരമായ വാക്കാണത്. ഇന്ന അക്രമക്കും ഇൻദ അല്ലാഹി അത്രാക്കും, ഒരു യുക്തിവാദിയുടെ വായിൽ നിന്നത് വരുമോ എന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചു നോക്കുക. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞ ആദർശം പഠിപ്പിച്ചതിന്റെ ഫലം നോക്കൂ നിങ്ങൾ. അവിടുന്ന് ഹജ്ജത്തുൽ വദാഇൽ തന്റെ മുൻപിൽ ഉൾക്കൂടിയ സഹാബികളെ വിളിച്ചുകൊണ്ട് അവിടുന്ന് ഉച്ചത്തിൽ പ്രഖ്യാപിക്കുകയാണ്, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇന്ന റബ്ബക്കും വാഹിദ്, നിങ്ങളുടെ രക്ഷിതാവ് ഏകനായ രക്ഷിതാവാണ്. വഇന്ന അബാകും വാഹിദ്, നിങ്ങളുടെ പിതാവ് ആദം എന്ന ഒരൊറ്റ പിതാവിൽ നിന്നാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. അറിയുക, നിങ്ങളിൽ അറബിക്ക് അനറബിയെക്കാളോ അനറബിക്ക് അറബിയെക്കാളോ ശ്രദ്ധതയില്ല. വലാലി അഹ്മറോ അല അസ്വദ വല അസ്വദ അല അഹ്മർ, കറുത്തവന് വെളുത്തവന് മേലെയോ വെളുത്തവന് കറുത്തവന് മേലെയോ പ്രത്യേകതയില്ല. ഇല്ല വിത്തഖ്വ, നിങ്ങൾ ആളുകൾക്കിടയിൽ മേന്മകൾ മാറിമറിയുന്നത് അവന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ്, അവൻ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നത് കൊണ്ടാണ്. നോക്കൂ നിങ്ങൾ, ഈ രണ്ട് ആദർശങ്ങൾ നിങ്ങൾ ചേർത്ത് വെക്കാൻ പറയാൻ എനിക്ക് തോന്നുന്നില്ല. എങ്ങനെയാണ് മാലിന്യവും വൃത്തികേടും ഏറ്റവും വൃത്തിയുള്ള ഏറ്റവും സുന്ദരമായ ഒരു കാര്യത്തോട് ചേർത്ത് വെക്കുക? അതെവിടെ കിടക്കുന്നു, ഇതെവിടെ കിടക്കുന്നു? ഇസ്ലാം പറഞ്ഞത് എത്ര മനോഹരമായ കാര്യമാണ്! ഇസ്ലാം, അതുകൊണ്ടാണ് സഹോദരങ്ങളെ, മതനിഷേധികളെ നിങ്ങൾ നമ്മുടെ ഗോതയിലേക്ക് വിളിക്കുക. അവർ പറഞ്ഞെടുത്തേക്ക് നമ്മളല്ല, നമ്മൾ പറഞ്ഞെടുത്തേക്ക് നിങ്ങൾ വരൂ. നമുക്ക് ആദ്യം അടിസ്ഥാനപരമായ ചോദ്യങ്ങൾ ചർച്ച ചെയ്യാം, അതാദ്യം പരിഹരിക്കാം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ കുറിച്ച് ഒരു സംശയവും ഞങ്ങൾക്കില്ല, ദീനിനെ കുറിച്ച് ഞങ്ങൾക്കൊരു സംശയവുമില്ല. പക്ഷെ നിങ്ങൾ ആദ്യത്തെ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടരുത്. ആദ്യത്തെ ചോദ്യങ്ങൾ ഇതാണ്, മനുഷ്യനെ എവിടുന്ന് വന്നു? നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഇസ്ലാം പറഞ്ഞ മറുപടി ഇതാണ്, ഇസ്ലാം പഠിപ്പിച്ച മറുപടി ഇതാണ്, ഇസ്ലാം മനുഷ്യർക്ക് നൽകിയ സന്ദേശം ഇതാണ്. രണ്ടും നിങ്ങൾ ചേർത്ത് വെക്കുക, രണ്ടിന്റെ ഈ ഫലങ്ങൾ നിങ്ങൾ താരതമ്യം ചെയ്യുക. നിങ്ങൾക്ക് ബോധ്യപ്പെടും ഏതാണ് ശരി, ഏതാണ് ഏറ്റവും മനോഹരമായത്, ഏതാണ് ഏറ്റവും വൃത്തികെട്ടത് എന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുമാറാകട്ടെ.